2021 മെയ് 7 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ദളപതിയിൽ നിന്നും തലൈവരിലേക്ക് കോവളം സതീഷ്കുമാർ എഴുതുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിനിസത്തിന് തുടക്കമാവുന്നു. സോവിയറ്റ് റഷ്യയിലെ ജോസഫ് സ്റ്റാലിനും തമിഴ്നാട്ടിലെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനും തമ്മിൽ പേരിലെ സാമ്യം മാത്രമാണ് ഇതുവരെയുള്ളത്. പാർട്ടിയിൽ പലപ്പോഴും ഏകാധിപതിയുടെ കരുത്ത് കാണിച്ചിട്ടുള്ള എം കെ സ്റ്റാലിൻ ഭരണം എങ്ങനെയാകുമെന്ന് വരും നാളുകൾ പറയും. മൂന്ന് ഭാര്യമാരിലായി കരുണാനിധിക്ക് 6 മക്കളുണ്ടായിരുന്നെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തെ ദശകങ്ങളോളം ഉള്ളംകൈയിൽ സൂക്ഷിച്ച രാഷ്ട്രീയ ചാണക്യന്റെ പിൻഗാമിയാകാനുള്ള നിയോഗം ആ സ്റ്റാലിനായിരുന്നു. അരനൂറ്റാണ്ടോളം പിതാവിന്റെ നിഴലായി നിന്ന് സ്റ്റാലിൻ പ്രവർത്തിച്ചു. അധികാരം കയ്യിൽ വരുന്ന നാളിനായി ക്ഷമയോടെ കാത്തിരുന്നു. 1966 ഡി എം കെയുടെ വിദ്യാർത്ഥി നേതാവായി 5.5 പതിറ്റാണ്ടിന് ശേഷമാണ് മുഖ്യമന്ത്രിയെന്ന ചിരകാല അഭിലാഷം സ്റ്റാലിന് കൈവരിക്കാൻ കഴിയുന്നത്. കരുണാനിധിയുടെ പ്രതാപകാലത്ത് നിഴലായി കൊണ്ടു നടന്നെങ്കിലും സ്റ്റാലിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ കരുണാനിധി തയ്യാറായിരുന്നില്ല. പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന ഭയമായിരുന്നു ഒരു കാരണം. സി എൻ അണ്ണാദുരയായിരുന്നു ഡി എം കെയുടെ ആദ്യ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മരണശേഷം വി ആർ നെടുഞ്ചേഴിയൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയായി. 8-ാം നാൾ 1969 ഫെബ്രുവരി 10 കരുണാനിധി മുഖ്യമന്ത്രിയായി. പിന്നെ ഡി എം കെയ്ക്ക് അധികാരം കിട്ടിയപ്പോഴൊക്കെ കരുണാനിധിയല്ലാതെ വേറൊരു നേതാവിനെപ്പറ്റി ഡി എം കെ പ്രവർത്തകർ ചിന്തിച്ചതുപോലുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം കലൈഞ്ചർ പിള്ളൈ അധികാരത്തിലെത്തുന്നു. കോൺഗ്രസ്, സി പി എം, സി പി ഐ കക്ഷികളെ ഉൾപ്പെടെ ഒറ്റക്കുടക്കീഴിൽ അണിനിരത്തി സ്റ്റാലിൻ രൂപീകരിച്ച മതനിരപേക്ഷ സഖ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 നേടിയപ്പോൾ തന്നെ നിയമസഭാ വിജയം ഉറപ്പായിരുന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിന് തടസ്സമായി സ്റ്റാലിൻ ഒരാളെയെ കണ്ടുള്ളൂ, രജനീകാന്തിനെ. എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനി കട്ടായം പറഞ്ഞതോടെ എല്ലാം ക്ലിയറായി. അണ്ണാ ഡി എം കെയുടെ ചെറുത്തുനിൽപ്പിലും കാലിടറാതെ ഡി എം കെയെ കാത്തത് സ്റ്റാലിന്റെ മുന്നൊരുക്കം തന്നെയായിരുന്നു. ഡി എം കെ ചിഹ്നത്തിൽ മത്സരിച്ച ചെറുകക്ഷികൾ ഉൾപ്പെടെ 13 പാർട്ടികളാണ് സഖ്യത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ സി പി എം പോലെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ഡി എം കെ. എന്നിട്ടും പുതിയ കാലത്തിനനുസൃതമായി പ്രചാരണത്തിന് രൂപം നൽകാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സഹായം തേടി. കോവിഡ് കാലത്ത് സംസ്ഥാനമൊട്ടാകെ 20 ലക്ഷം പൊതുച്ചോറുകൾ നൽകിയ പദ്ധതിയുൾപ്പെടെ പ്രശാന്ത് കിഷോറിന്റെ ബുദ്ധിയായിരുന്നു. നവമാധ്യമങ്ങളിലുൾപ്പെടെ പ്രചാരണത്തിൽ പ്രശാന്ത് കിഷോറിന്റെ ഉപദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി കീഴ്വഴക്കം കൂടി കാത്തു. മുഖം മിനുക്കുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ പുതുമുഖങ്ങൾ വേണമെന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശം. മുതിർന്ന തലമുറയെ അപ്പാടെ മാറ്റി നിർത്തുന്നത് ബുദ്ധിയല്ലെന്ന് സ്റ്റാലിൻ തിരിച്ചറിഞ്ഞു. യുവത്വവും പരിചയസമ്പത്തും ഒത്തിണങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക ആ തിരിച്ചറിവിന്റെ ഫലമാണ്. ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായി സ്വയം അടയാളപ്പെടുത്തിയപ്പോഴും ഡി എം കെ ഹിന്ദുവിരുദ്ധ പാർട്ടിയാണെന്ന പ്രചാരണം ചെറുക്കാൻ ബോധപൂർവ ശ്രമങ്ങളുണ്ടായി. ക്ഷേത്ര നവീകരണത്തിന് 1000 കോടി എന്ന പ്രകടന പത്രികാ വാഗ്ദാനം ഇതിന്റെ ഭാഗമായിരുന്നു. പാർട്ടി പ്രവർത്തനം നേരം പോക്കായിരുന്ന എം കെ സ്റ്റാലിനെ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാക്കിയത് അടിയന്തരാവസ്ഥയാണ്. മിസ നിയമപ്രകാരം 1 വർഷത്തോളം ജയിൽ ശിക്ഷയനുഭവിച്ച സ്റ്റാലിൻ ക്രൂരമർദ്ദനത്തിന് ഇരയായി. പുറത്തിറങ്ങിയ സ്റ്റാലിൻ പാർട്ടിയിൽ സജീവമായി. കുടുംബരാഷ്ട്രീയമെന്ന ആരോപണമുയരുമ്പോഴെല്ലാം കരുണാനിധി പറയുമായിരുന്നു, സ്റ്റാലിനെ രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ല, ഇന്ദിരാഗാന്ധിയാണ്. 1982 ഡി എം കെ യുവജന വിഭാഗം സെക്രട്ടറിയായ എം കെ സ്റ്റാലിൻ 3 പതിറ്റാണ്ടോളം പദവിയിൽ തുടർന്നു. 1984 ആദ്യ തെരഞ്ഞെടുപ്പിൽ 1000 ലൈറ്റ്സിൽ തോൽവിയായിരുന്നു ഫലം. 91 വീണ്ടും ഇവിടെ തോറ്റു. 89-96 2006 വർഷങ്ങളിൽ വിജയിച്ചു. കൊളത്തൂരിൽ ഇത്തവണ 3-ാം ജയം. 1996 ചെന്നൈയുടെ ആദ്യ മേയറായി മാറിയ സ്റ്റാലിൻ ഭരണവൈദഗ്ധ്യം തെളിയിച്ചു. MLA 4-ാം ഊഴം. 2006 ആദ്യമായി മന്ത്രിസഭയിൽ ഇടം നേടിയത്, പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല. 2009 2 വർഷം ഉപമുഖ്യമന്ത്രിയായി. കരുണാനിധിയുടെ പിൻഗാമിയെന്ന് കരുതപ്പെട്ടിരുന്ന വൈക്കോ കലാപമുയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് സ്റ്റാലിന് നൽകുന്ന അമിത പരിഗണനയിൽ പ്രതിഷേധിച്ചാണ്. അതേ വൈക്കോയുടെ പാർട്ടി ഇത്തവണ ഡി എം കെ മുന്നണിയിൽ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിച്ചത് സ്റ്റാലിന്റെ രാഷ്ട്രീയ മെയ്വഴക്കത്തിന് ഉദാഹരണം. അണികളുടെ ദളപതിയായിരുന്നു സ്റ്റാലിൻ. പാർട്ടി പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതോടെ തലൈവർ.